Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. സങ്കീർത്തനം 138 പദങ്ങളുടെ വ്യാഖ്യാനം നാം കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ ആരംഭിച്ചു. ആദ്യത്തെ 3 പദങ്ങൾ സങ്കീർത്തനത്തിന് ഒരു ആമുഖമാണ് അല്ലെങ്കിൽ ചരിത്രപരമായൊരു പശ്ചാത്തലമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇസ്രായേൽ അനുഭവിച്ച യാവയുടെ സ്നേഹവും പരിപാലനയും രക്ഷണീയ കർമ്മങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാവണം സങ്കീർത്തകൻ തുടർന്നുള്ള പദങ്ങളിൽ വരികളിൽ ദൈവത്തിന് പിന്നെയും നന്ദി അർപ്പിക്കുന്നത് എന്നോർക്കണം. ആമുഖഭാഗം ഇങ്ങനെ അയവിറച്ചുകൊണ്ടും ആവർത്തിച്ചനുസ്മരിച്ചുകൊണ്ടും നമുക്കിനി നന്ദിയുടെ സങ്കീർത്തനത്തിൻ്റെ ബാക്കിയുള്ള, അതായത് ആദ്യം 4 മുതൽ 6 വരെയുള്ള പദങ്ങളുടെയും പിന്നെ 7 മുതൽ 8 വരെയുള്ള വരികളുടെയും പഠനത്തിലേക്ക് പ്രവേശിക്കാം. ഈ ഗീതം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയയുമാണ്. പിന്നെ ഇത് ആലപിച്ചത് അനൂപ് കുമാർ ജിയും സംഘവുമാണ്.
പൂർണ്ണ ഹൃദയത്തോടങ്ങയെ പാടിപ്പുകഴ്ത്തും കർത്താവെ, ഞാനങ്ങെ പാടിപ്പുകഴ്ത്തും.
പൂർണ്ണ ഹൃദയത്തോടങ്ങയെ പാടിപ്പുകഴ്ത്തും കർത്താവെ, ഞാനങ്ങെ പാടിപ്പുകഴ്ത്തും.
ഇനി നമുക്ക് 4 മുതൽ 6 വരെയുള്ള പദങ്ങൾ പരിചയപ്പെടാം. ദൈവവചനത്തിൻ്റെ രക്ഷാകര ശക്തി രാജാക്കന്മാർ അത്ഭുതത്തോടെ മനസ്സിലാക്കുന്നു എന്നല്ലേ ഗായകൻ പറഞ്ഞു തുടങ്ങുന്നത്. ആദ്യം നമുക്ക് 4-ാമത്തെ പദം ശ്രവിക്കാം. കർത്താവേ, ഭൂമിയിലെ സകല രാജാക്കന്മാരും അങ്ങയെ പ്രകീർത്തിക്കുന്നു. എന്തെന്നാൽ അവരങ്ങയുടെ വചനം ശ്രവിക്കുന്നു. ഭൂമിയിലെ സകല രാജാക്കന്മാരും കർത്താവായ യാവയെ സ്തുതിക്കുന്ന സമയം, കാലം ഇതാ ആഗതമായിരിക്കുന്നു. അവിടുന്ന് വരുമ്പോൾ ബാലിനെയും നെബോയെയും ഇതര ദേവന്മാരെയും എല്ലാം ഉപേക്ഷിച്ച് ഭൂമിയിലെ സകല രാജാക്കന്മാരും ദൈവമായ കർത്താവിനെ ആരാധിക്കട്ടെ, കാരണം അവർ അങ്ങയുടെ വചനം, അവിടുത്തെ വചനം ശ്രവിക്കുന്നു എന്ന് സങ്കീർത്തകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. തുടർന്ന് 5-ാമത്തെ പദം നമുക്ക് വ്യക്തമാക്കി തരുന്നത് യാവയുടെ ഈ പ്രത്യേക തിരഞ്ഞെടുപ്പിനുള്ള കാരണമാണ്.
അവർ കർത്താവിൻ്റെ മാർഗങ്ങളെക്കുറിച്ച് പാടും, എന്തെന്നാൽ അവിടുത്തെ മഹത്വം സമുന്നതമാണ്, അവിടുത്തെ മഹത്വം ശ്രേഷ്ഠമാണ്.
തിന്മയുടെ ലോകത്ത് താണുപോകാതെ തങ്ങളെ തിരഞ്ഞെടുത്ത് നയിച്ചത് യാവയാണ്, ദൈവമാണ് എന്ന് പദങ്ങൾ അനുസ്മരിപ്പിക്കുന്നു. മാത്രമല്ല, ഈ ലോകത്ത് അവിടുത്തെ നന്മയുടെ പ്രകാശമായി പ്രശോഭിക്കാനുള്ള ദൗത്യം അവിടുന്ന് തൻ്റെ ജനത്തിന്, ഈ ജനത്തിന് നൽകിയിരിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ ദൈവീക നന്മയുടെ വെളിച്ചം ലോകത്ത് തെളിയിക്കാൻ അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരോട് ആവശ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം. തുടർന്ന് 6-ാമത്തെ പദം പറയുന്നതും ഏറെ സ്ഥാപിതമായ സത്യവും ഹൃദയസ്പർശിയായൊരു കാര്യവുമാണ്.
കർത്താവ് മഹോന്നതനെങ്കിലും താണവരെ അവിടുന്ന് കടാക്ഷിക്കുന്നു, അഹങ്കാരികളെ അവിടുന്ന് അകലെ വച്ചു തന്നെ അറിയുന്നു. അഹങ്കാരികളെ അവിടുന്ന് അകലെ വച്ചു തന്നെ അറിയുന്നു.
ദൈവം മഹോന്നതനാണ്, അവിടുന്ന് ശ്രേഷ്ഠാവായ ദൈവമാണ്. എന്നാൽ അവിടുന്ന് എളിയവരെ കടാക്ഷിക്കുന്നു. അവിടുന്ന് ലോകത്തിലേക്ക് വന്നത് വലിമ വെടിഞ്ഞ് ചെറുമ ഉൾക്കൊണ്ടത് താഴ്മയിൽ സൃഷ്ടികൾക്കൊപ്പം വസിക്കാനാണ്, ഈ സൃഷ്ടിജാലങ്ങളെ സമുദ്ധരിക്കാനാണ്. അങ്ങനെ അദൃശ്യനായ ദൈവം ദൃശ്യനായത്, ലോകത്ത് അവതരിച്ചത് ഈ ലക്ഷ്യത്തോടെയാണ്. എന്നാൽ ലോകത്ത് കാണുന്ന അതിർവരമ്പുകളെ സങ്കീർത്തകൻ തിരിച്ചറിയുന്നുണ്ട്. അവയെ വെറുക്കുന്നു. എളിയവരെ അവഗണിക്കുന്നതും അവരെ സ്വാർത്ഥതയിൽ ഉപയോഗിക്കുന്നതും വലിച്ചെറിയുന്നതും വളരാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നതും എല്ലാം സങ്കീർത്തകൻ പദങ്ങളിൽ നിരീക്ഷിക്കുന്നുണ്ട്. അഹങ്കാരികളെയും അതിക്രമികളെയും അവിടുന്ന് ദൈവം തിരിച്ചറിയുന്നുണ്ടെന്ന് ആറാമത്തെ പദം വ്യക്തമാക്കുന്നില്ലേ?
കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടങ്ങേക്കു ഞാൻ നന്ദി അർപ്പിക്കുന്നു. മാലാഖമാരുടെ മുൻപിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തുന്നു. ഞാനങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിനു മുന്നിൽ ശിരസ്സു നമിക്കുന്നു. ഞാൻ ശിരസ്സു നമിക്കുന്നു.
ഇനി നാം പരിചയപ്പെടുന്നത് ഈ ഗീതത്തിൻ്റെ അവസാനത്തെ രണ്ട് പദങ്ങളാണ്, അതായത് 7-8 വരികളാണ്. സങ്കീർത്തകൻ്റെ അല്ലെങ്കിൽ ഗായകൻ്റെ ഹൃദയവ്യഥയോടെയുള്ള ഏറ്റുപറച്ചിലും അതിനെ തുടർന്നുള്ള നന്ദി പ്രകടനവുമാണിത്. സങ്കീർത്തനത്തിലെ പദപ്രയോഗത്തിൽ ഇതൊരു കുംഭസാരമാണെന്ന് പറയാം, അല്ലെങ്കിൽ മനതാപത്തോടെയുള്ള ഏറ്റുപറച്ചിലാണ്. സങ്കീർത്തകൻ്റെ അല്ലെങ്കിൽ ഈ കൃതജ്ഞതാഗീതം ഉരുവിടുന്ന വ്യക്തിയുടെ വിശ്വാസ പ്രകരണമോ വിശ്വാസ പ്രഖ്യാപനമോ ആണ് ഈ വരികൾ പദങ്ങൾ വ്യക്തമാക്കി തരുന്നതെന്ന് ശ്രവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ കർത്താവ് പരിപാലിക്കുന്നു. ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ അവിടുന്നു കരം നീട്ടുന്നു. അവിടുത്തെ വലതുകരം എന്നെ പരിരക്ഷിക്കുന്നു. നിരൂപകന്മാർ പറയുന്നത് ഇവിടെ യെശയ്യാപ്രവാചകന്റെ വചനം ഒളിഞ്ഞിരിക്കുന്നെന്നാണ്. തീർച്ചയായും ഇസ്രായേലിന്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ പ്രവാചക ശബ്ദം അല്ലെങ്കിൽ പ്രവാചകന്റെ വാക്കുകൾ ഗായകൻ ഏറെ സ്വായത്തമാക്കിയിട്ടുണ്ടായിരുന്നിരിക്കണം. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലേ, നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്നെ പേരു ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്റെ കൂടെയുണ്ട്. നദികൾ കടക്കുമ്പോൾ ആ നദി നിന്നെ വിഴുങ്ങില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്, പരിശുദ്ധനുമാണ്. നിന്റെ മോചനദ്രവ്യമായി ഈജിപ്തും എത്യോപ്യയും സേബായും ഞാൻ നൽകി. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്, പ്രിയങ്കരനുമാണ്. യഥാർത്ഥമായ ഒരു വിശ്വാസ പ്രഖ്യാപനം തന്നെ ഈ പദങ്ങളിൽ നമുക്ക് കണ്ടെത്താം. തുടർന്ന് 8-ാമത്തെ പദത്തിൽ വളരെ അടിസ്ഥാനപരമായ ഒരു സ്ഥിരീകരണമാണ് നാം കേൾക്കുന്നത്. കർത്താവ് തൻ്റെ പദ്ധതികൾ തന്നിൽ പൂർത്തീകരിക്കുമെന്ന സങ്കീർത്തകൻ്റെ പ്രത്യാശഭരിതമായ ചിന്തയാണിത്. ഈ പദം, എട്ടാമത്തെ പദം, ഇതാണ് നമുക്ക് പകർന്നു നൽകുന്നത്.
എന്നെക്കുറിച്ചുള്ള നിശ്ചയം കർത്താവ് നിറവേറ്റും, കർത്താവേ അവിടുത്തെ കാരുണ്യം അനന്തമാണ്, അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ, ഉപേക്ഷിക്കരുതേ.
അങ്ങനെ ജീവിതഭാരത്താൽ ഞെരുക്കപ്പെടുന്ന സങ്കീർത്തകന് മാത്രമല്ല, വേദനിക്കുകയും തളരുകയും ചെയ്യുന്ന ഓരോ മനുഷ്യനും ജീവനും സഹായവും നൽകുന്നവനാണ് കർത്താവ്. അതുകൊണ്ട് ശത്രുക്കൾ ഉപദ്രവിച്ചാലും സഹായകനായ ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെടുകയാണ് സങ്കീർത്തകൻ. പദങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ടല്ലോ. ഹെസേദ് എന്ന വാക്കാണ് ഹെബ്രായ മൂലരചനയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിലോ മറ്റേത് ഭാഷയിലോ തുല്യമായ ഒറ്റ വാക്കില്ലാത്ത ഒരു ഹെബ്രായ പദമാണിത്, ഹെസേദ്. ദൈവത്തിൻ്റെ കരുണാർദ്രമായ സ്നേഹം എന്നാണ്, ദ ലവിംഗ് കൈൻഡ്നെസ് ഓഫ് ഗോഡ് എന്നാണ് ഇതിനർത്ഥം. ദൈവമനുഷ്യ ബന്ധത്തിലെ അല്ലെങ്കിൽ ദൈവമനുഷ്യ ഉടമ്പടിയിലുള്ള ഒരു പ്രത്യേക പ്രയോഗമാണിത്. ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹമാണ് വ്യക്തിജീവിതത്തിൽ പദ്ധതിയൊരുക്കുന്നതും വ്യക്തിയെ നയിക്കുന്നതും. യഥാർത്ഥത്തിൽ ദൈവിക പദ്ധതികൾ അവിടുത്തെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഉടമ്പടിയും പദ്ധതിയുമാണ്. അത് ഇന്നേക്ക് മാത്രമല്ല, കാലാന്തരത്തോളം തുടരുക തന്നെ ചെയ്യും. ദൈവസ്നേഹം അനന്തമാണ്. അങ്ങനെ ദൈവസ്നേഹം അനന്തമാണ് എന്ന അവബോധത്തോടെയാണ് ഈ കൃതജ്ഞതാഗീതം ഗായകൻ സങ്കീർത്തകൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. കണിശമായും നമ്മുടെ ജീവിതത്തിന് അന്ത്യമുണ്ട്. മരണം നമ്മെ ഒരു നാൾ വിഴുങ്ങുമെന്നറിയാം. എങ്കിലും ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം, പതറാത്ത സ്നേഹം നിത്യതയോളം നിങ്ങളെയും എന്നെയും നയിക്കും, രക്ഷിക്കും എന്നാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നതും പ്രത്യാശിക്കുന്നതും നമുക്കായി ആശംസിക്കുന്നതും.
ദൈവമേ അങ്ങേ കാരുണ്യവും വിശ്വസ്തതയുമോർത്തു ഞാൻ നന്ദി അർപ്പിക്കുന്നു. അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്. ഞാനങ്ങയെ വിളിച്ചപേക്ഷിച്ച നാളിൽ അങ്ങെനിക്കുത്തരമരുളി, അങ്ങെനിക്ക് ഉത്തരമരുളി.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയിൽ സങ്കീർത്തനം 138 പദങ്ങളുടെ വ്യാഖ്യാന പഠനമാണ്. ഇത് അവതരിപ്പിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ. ഇനി അടുത്ത പ്രക്ഷേപണത്തിൽ ഈ ഗീതത്തിൻ്റെ ആത്മീയ വിചിന്തനത്തിലേക്ക് നമുക്ക് കടക്കാം.